പ്രൈസ് ദി ലോർഡ്.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ സുവിശേഷത്തിൻ്റെ ഗ്രഹവിചാരകത്വം എന്ന വിഷയം നാം ചിന്തിച്ചു. അതിൽ മൂന്ന് കാര്യം പൗലോസ് ഊന്നിപ്പറയുന്നു. എ, ശുശ്രൂഷയുടെ പ്രത്യേക വൈശിഷ്ട്യം. ബി, ശുശ്രൂഷയിലെ സന്ദേശം. സി, സുവിശേഷ പ്രഭാഷണത്തിൻ്റെ വിധം. 4 മുതൽ 6 വരെ വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസിൻ്റെ വിരോധികൾ പ്രധാനമായി 3 കുറ്റങ്ങൾ തനിക്കെതിരായി ചുമത്തി. 1, ദുരുപദേശം. 2, അധാർമിക നടപടി. 3, ചതിവ് എന്നിവയാണ്. ഇതിൻ്റെ മറുപടിയായി തങ്ങളുടെ ജീവിതത്തെ സൂക്ഷ്മമായി വിലയിരുത്തുവാൻ താൻ സഭയിലെ വിശ്വാസികളോട് ആവശ്യപ്പെടുന്നു. അനന്തരം തങ്ങളുടെ സ്വന്തം മഹത്വം കൊട്ടിഘോഷിക്കുന്ന ജോലിയല്ല സുവിശേഷ വേലയെന്ന് താൻ തറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാർ എന്ന നിലയിൽ ശുശ്രൂഷയുടെ മഹത്വം കാത്തു സൂക്ഷിക്കുന്നതിനും വിളിക്ക് അനുയോജ്യമായി ജീവിക്കുന്നതിനും താൻ അത്യധികം ശ്രമിച്ചു. അതിനാൽ തെസ്രോനിക്കിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നോ യാതൊരു പ്രശംസയും ഒരിക്കലും ആവശ്യപ്പെട്ടിൽ നിന്ന് താൻ ഉറപ്പായി പ്രസ്താവിക്കുന്നു. 6 വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയും. ജീവിതത്തിൽ എപ്പോഴും, ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, പൗലോസ് തൻ്റെ ജീവിതത്തെ സൂക്ഷിക്കാൻ മറ്റുള്ളവരുടെ പറക മാത്രമല്ല താനത് സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലനായിരുന്നു എന്ന കാര്യത്തിന് തർക്കമില്ല. 3 പ്രത്യേക കാര്യം താൻ ചെയ്തിരുന്നില്ല എന്ന് ഊന്നിപ്പറയുന്നു. 1, മനുഷ്യരെ പ്രസാദിപ്പിച്ചില്ല. 2, കേൾവിക്കാർക്ക് രുചികരമാകുന്നതിന് ദൈവിക സന്ദേശത്തിൽ മായം ചേർത്ത് അതിൻ്റെ ശക്തി കുറച്ചില്ല. കാരണം തങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗാധ ചിന്തകൾ പോലും ശോധന ചെയ്യുന്ന ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. മറ്റുള്ളവരുടെ കയ്യടിയല്ല, ദൈവത്തിൽ നിന്ന് പുകഴ്ചയായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. മുഖസ്ഥിതി കൊണ്ട് ജനത്തെ ആകർഷിക്കുവാൻ അടുത്തത് ഒരിക്കലും പൗലോസ് ശ്രമിച്ചിരുന്നില്ല. മുഖസ്ഥിതി വ്യാജത്തിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ്. ഭക്തനായ ദാവീദ് ഈ പാപത്തെ വെറുത്തിരുന്നു. കപടമുള്ള അധരങ്ങളെയൊക്കെയും വൻപ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ച് കളയുമെന്ന് താൻ തറപ്പിച്ച് പറയുന്നു. 12:3. എൻ്റെ പ്രിയ ശ്രോതാക്കളെ, ദൈവവചനത്തിൻ്റെ പഠനത്തിന് മുമ്പിൽ ഞാൻ പറയാം, മുഖസ്ഥിതിയും ദ്രവ്യാഗ്രഹത്തിൻ്റെ വഞ്ചനയും ഉപയോഗിക്കുന്ന ഒത്തിരി പേരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, വേദവിദ്യാർത്ഥികളെ, സുവിശേഷകരെ, കർത്തൃദാസന്മാരെ, ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവരായിരിക്കാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. 3, ദ്രവ്യാഗ്രഹികളായി ജനത്തിൻ്റെ സുഹൃത്തുക്കളായി അഭിനയിച്ചില്ല. 5 വാക്യത്തിൽ കാണാം, തൻ്റെ ആന്തരശുദ്ധിക്ക് ദൈവം സാക്ഷി. പൗലോസ് തന്നെ പറയുന്നു, ഞാൻ നിർമ്മല മനസാക്ഷിയോട് ആരാധിക്കുന്ന ദൈവം സാക്ഷി. അഥവാ സുവിശേഷീകരണത്തിൽ തൻ്റെ ആന്തരിക പ്രേരക ശക്തി എന്തായിരുന്നുവെന്ന് ദൈവം മാത്രം അറിയുന്നു. മനുഷ്യൻ്റെ ഐതിഹ്യ ജീവിതകാലത്ത് ഓരോരുത്തരുടെയും ഹൃദയ രഹസ്യം വെളിപ്പെട്ടു എന്ന് വരികയില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കൽ അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും പുകഴ്ച ഉണ്ടാകും. കൊരിന്ത്യർക്കെഴുതിയ 4:5 വാക്യം. അടുത്തത് ആർദ്രതയുള്ള മാതാവ്. 7:8 വാക്യങ്ങളിൽ നാം ശ്രദ്ധിക്കും. ഒരമ്മയെ പോലെ പൗലോസ് കാര്യക്ഷമതയോടും സ്നേഹത്തോടും താൻ സഭയെ ശുശ്രൂഷിച്ചുവെന്ന് വ്യക്തമാക്കുന്നു. തെസലോനിക്കരോടുള്ള പൗലോസിൻ്റെ ബന്ധം വളരെ ഹൃദ്യമായിരുന്നു എന്ന് ചുരുക്കം. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. 7 വാക്യം എന്ന ഭാഗത്തെ ആർദ്രത എന്ന പദത്തിന് വാത്സല്യം, അനുകമ്പ, സഹാനുഭൂതിയോടുള്ള വർധനം എന്നെല്ലാം അർത്ഥമുണ്ട്. ആർദ്രതയുടെ ഫലമാണ് മനസ്സലിവ്. വിശ്വാസികൾ ദുഃഖത്തിലോ രോഗത്തിലോ ഭൗതിക ആവശ്യത്തിലോ കഴിയുമ്പോൾ ആർദ്രതയുള്ള ഹൃദയത്തിന് മാത്രമേ അവനെ സഹായിക്കുവാൻ, അതേ അവനെ ആശ്വസിപ്പിക്കുവാൻ തിടുക്കമുണ്ടായിരിക്കുകയുള്ളൂ. ശൈശവദശയിലായിരുന്ന തെസലോനിക്കരെ ഈ മനോഭാവത്തിലാണ് പൗലോസ് പോറ്റിപ്പുലർത്തിയത്. ഒരിടയൻ തഴയാടുകളെ പതുക്കെ നടത്തുകയും കുഞ്ഞാടുകളെ ചുമലിൽ വഹിക്കുകയും ആണ് ചെയ്യുന്നത്. ശുശ്രൂഷകർ വിശ്വാസികളോട് വർദ്ധിക്കേണ്ടത് ഈ വിധത്തിലാണ്. ഈ കാലത്ത് സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്തുവാൻ പോലും ഒരു നേഴ്സിനെ ഭരമേൽപ്പിക്കുന്ന പോലെ താൻ വിശ്വാസികളെ വളർത്തമ്മയുടെ പക്കൽ ഭരമേൽപ്പിച്ചില്ല. പ്രത്യുത തൻ്റെ ജീവൻ പോലും അവർക്കായി നൽകുവാൻ തക്കവിധം മാർവോട് ചേർത്തണച്ചുകൊണ്ട് ഏറ്റവും ഗാഢമായ നിലയിൽ ആത്മീയമായി അവരെ വളർത്തി. അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ ഇവിടെയുണ്ട്. ഒരു മാതാവിൻ്റെ മുഖമുദ്ര സൗമ്യതയും ആർദ്രതയുമാണ്. അവൾ ഭക്ഷിക്കുന്ന ആഹാരമാണ് ശിശു പാനം ചെയ്യുന്ന പാലായി രൂപാന്തരപ്പെടുന്നത്. അതിനാൽ കുട്ടികൾ ആരോഗ്യമുള്ളവരായി വളരണമെങ്കിൽ അമ്മ പോഷകമൂല്യമുള്ള ആഹാര പദാർത്ഥങ്ങൾ വേണം ഭക്ഷിക്കുവാൻ. ആത്മീയ പക്വത പ്രാപിച്ചവരിൽ നിന്ന് വേണം മായമില്ലാത്ത പാൽ ആത്മീയ ശിശുക്കൾ കുടിക്കേണ്ടത്. പത്രോസിൻ്റെ 1:2-2 മായം ചേർത്ത പാൽ ആരോഗ്യത്തിന് ഹാനികരമാണ്, അത് ചിലപ്പം മരണം സംഭവിക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്ക എന്ന് തിമൊഥെയൊസിൻ്റെ 2:15 പൗലോസ് തിമൊഥെയൊസിനെ ഓർപ്പിക്കുന്നത്. വിശ്വാസികളെ ക്രിസ്തു എന്ന തലയോളും സകലത്തിലും വളർത്തുക എന്ന ആത്മീയ ശുശ്രൂഷ വളരെ ഗൗരവമേറിയ ഒന്നാണ്. സഭ തികഞ്ഞ പുരുഷത്വത്തിൽ എത്തിച്ചേരുന്നത് ഒരു ദിവസമോ ഒരു വർഷമോ കൊണ്ടല്ല. പ്രത്യുത ദൈവം സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷാ വൃന്ദത്തിലും കൃപാവരങ്ങളിലും ദൈവം ഒരു വ്യക്തിക്ക് അനുവദിച്ചിട്ടുള്ള ആയുസ് കൊണ്ട് പൂർത്തീകരിക്കേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കെട്ടുപണിക്കായുള്ള ദിവ്യ സേവനത്തിനായി വിശുദ്ധന്മാരെ ഒരുക്കുക എന്ന അതിമഹത്തായ സേവനമാണ് സഭാ നേതൃത്വത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. എഫേസ്യലേഖനം 4:11-13. മൂന്ന്, പൗലോസിൻ്റെ ഇവിടെയുള്ള പ്രവർത്തനത്തിൽ തൻ്റെ മാതൃക കരുതുന്ന ഒരു പിതാവായിരുന്നു. 9-12. ഒരു ആത്മീയ നേതാവിൻ്റെ ജീവിതത്തിൻ്റെ 2 വശങ്ങൾ ഇവിടെ പരാമർശിച്ചിരിക്കുന്നു. 1, ആർദ്രതയുള്ള മാതാവ്. 2, കരുതുന്ന പിതാവ്. 12. ധനമാർജ്ജിക്കുകയല്ല അപ്പോസ്തോലിക ശുശ്രൂഷയുടെ അന്തിമ ലക്ഷ്യം. 1 പത്രോസ് 5:1-4. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് പൗലോസ് കരുതിക്കൊണ്ട് കൂടാരപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതിൽ താൻ അഭിമാനം കൊണ്ടിരുന്നു വേണം കരുതാൻ. അപ്പോസ്തല പ്രവൃത്തി 18:3, കൊരിന്ത്യർക്കായി 1:4-12. ഇവിടെ അപ്പോസ്തോലൻ്റെ 3 വിധമായ ചുമതലകൾ താൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ അതിനെയെല്ലാം വിട്ടിട്ട് താൻ കൈകൊണ്ട് അധ്വാനിച്ച് അവരെ ശുശ്രൂഷിക്കുന്നതായി കാണുന്നു. കരുതുന്ന പിതാവിനുള്ള തൻ്റെ ജോലി. 9, ഫിലിപ്പിയ സഭയിൽ നിന്ന് നൽകിയ ദാനം താൻ സ്വീകരിച്ചിരുന്നു. ഫിലിപ്പിയർ 4:16. എന്നാൽ പ്രാദേശിക സഭകളിൽ നിന്ന് ദാനം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് അപ്പോസ്തോലൻ വ്യത്യസ്ത നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. 1 കൊരിന്ത്യർ 9:14-15, താൻ കൊരിന്ത്യരിൽ നിന്ന് യാതൊരു ധനസഹായവും സ്വീകരിച്ചിരുന്നില്ല. 2 കൊരിന്ത്യർ 12:3-9. ഒരു പിതാവ് കഠിനാധ്വാനം ചെയ്യുന്നത് ഭവനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. തത്തുല്യമായ ദൈവഭവനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പൗലോസ് രാവും പകലും കഠിനമായി പ്രയത്നിച്ചു. തൻ്റെ സുവിശേഷമല്ല സ്വന്തമായ പണസമ്പാദന മാർഗമാണെന്ന് ശത്രുക്കൾ കുറ്റാരോപണം നടത്താതിരിക്കാൻ ഇതൊരു കാരണമായിരുന്നു. മാത്രമല്ല, പിന്നത്തേതിയിൽ വിശ്വാസികൾ ഒട്ടും വേല ചെയ്യാതെ മടിയന്മാരായി കഴിയാതെ തൻ്റെ മാതൃകയെ പിൻപറ്റുവാൻ വിശ്വാസികളെ താൻ ജീവിതാനുഭവത്തിൽ നിന്ന് പ്രബോധിപ്പിക്കുന്നു. 2 തെസ്സലോനിക്കർ 3:6. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. 9 വാക്യത്തിൽ അങ്ങനെ കാണും. ഞങ്ങളുടെ കഠിന പ്രയത്നവും പോരാട്ടമെന്ന ഈ ഭാഗം തർജ്ജമ ചെയ്യാം. ഉപജീവനാർത്ഥം മറ്റുള്ളവർക്ക് ഭാരമായിരിക്കാതെ തക്ക വിധം ഭാരമാകാതെ വണ്ണം കഠിനമായി അധ്വാനിക്കുകയും സ്വർഗരാജ്യത്തിന് വേണ്ടി രാവും പകലും പോരാടുകയും ചെയ്തു. സുവിശേഷയത്നം ഒരു പോരാട്ടമാണ്. 3 സംവത്സരം രാപ്പകലിടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് എഫസോസിലുള്ള വിശ്വാസികളിൽ ഓരോരുത്തർക്കും പൗലോസ് ബുദ്ധി പറഞ്ഞുകൊടുത്തു. അപ്പോസ്തലപ്രവൃത്തി 20:31. ഒരു സുവിശേഷകന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മാതൃക ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എഫസോസിലെ മൂപ്പന്മാരെ മിലേത്തോസിലേക്ക് വിളിച്ചുകൊണ്ട് ഒരു ഫെയർവെൽ സർവീസ്, അതായത് ഒരു യാത്രയയപ്പ് നടത്തുമ്പോൾ താൻ പറയുകയാണ്, ഞാൻ ഇടവിടാതെ കണ്ണീർ വാർത്തുകൊണ്ട് നിങ്ങളുടെ ഇടയിലായിരുന്നു. ഒരാത്മീയ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് താൻ ഈ ശുശ്രൂഷ നിവർത്തിച്ചു പോകുന്നത്. മക്കൾ അമ്മയപ്പന്മാർക്കല്ല, അമ്മയപ്പന്മാർ മക്കൾക്കായിട്ടല്ലോ ചരതിക്കേണ്ടത്. 2 കൊരിന്ത്യർ 12:14. ബി, ഒന്ന് എ നമ്മൾ ചിന്തിച്ചു തൻ്റെ ജോലി, ബി തൻ്റെ ജീവിതം. വാക്യം 10, വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനിന്യമായും നടന്നതിന് എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. നോക്ക, വീണ്ടും പൗലോസ് ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനിന്യമായും നടന്നുവെന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. മറക്കരുതേ, വചന പഠിതാവേ, വചനം നമ്മൾ കേട്ട് അതെ പഠിച്ച് ഒരു ഡിഗ്രി സമ്പാദിക്കുന്നതിനേക്കാളും കേൾക്കുന്ന വചനം അവർക്ക് ഉപകാരമായി വന്നില്ലെന്ന് വരാതെ വണ്ണം ഈ കേൾക്കുന്നത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ഈ ദൈവവചനത്തിൻ്റെ പഠനം നമ്മളെ ഒരു അൾട്ടിമേറ്റ് ചേഞ്ച്, ഒരു സമൂലമായൊരു മാനസാന്തരം, ഒരു രൂപാന്തരം വരുത്തുന്നെങ്കിൽ ദൈവവചനത്തിൻ്റെ പഠനം നമുക്ക് നല്ലതാണ്. ആധുനിക അപ്പോസ്തോലന്മാർക്ക്, 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ധന്യനായ പൗലോസിനോട് ചേർന്ന് പറയാൻ കഴിയുമോ, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്ന് നിങ്ങളും ദൈവവും സാക്ഷി. ഒരു സഭാശുശ്രൂഷകൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 3 വിശിഷ്ട സ്വഭാവങ്ങളാണ് നിർമ്മലത, സത്യസന്ധത, നിഷ്കളങ്കത്വം എന്നിവ. ഈ 3 കാര്യം അത്യാവശ്യം ജീവിതത്തിൽ വേണം. 1-ാമത് നിർമ്മലത, 2 സത്യസന്ധത, 3 നിഷ്കളങ്കത എന്നിവ. ജീവിതം ഈ 3 ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പവിത്രമായിത്തീരും എന്ന പ്രയോഗത്തിൻ്റെ ഗ്രീക്കിലെ ആശയം, ദൈവം ഒരുവനെ പരമേൽപ്പിച്ച ഉത്തരവാദിത്തം വിശ്വസ്തയോട് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നതിനെയാണ് കുറിക്കുന്നത്. പൗലോസിൻ്റെ ജീവിതം നിർമ്മലമായതും സത്യസന്ധമായുള്ളതും അഥവാ സ്വഭാവ നിർമ്മല്യമുള്ളതും നിഷ്കളങ്കമായതുമായിരുന്നു. സുവിശേഷകൻ്റെ ജീവിതം തുറന്ന പുസ്തകമായിരിക്കണം. വിരോധിക്ക് അപവാദം പറവാൻ പഴുതില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമയായി ഓരോ ക്രിസ്ത്യാനിയും കാണപ്പെട്ടിരുന്നുവെങ്കിൽ ലോക സുവിശേഷീകരണം എത്ര ക്ഷണത്തിൽ പൂർത്തീകരിക്കപ്പെടുമായിരുന്നു. അടുത്ത സി, താൻ പ്രസംഗിച്ച ജീവൻ്റെ വചനം. വാക്യം 11:12, അബ്രഹാമിൻ്റെ ആധ്യാത്മിക ചുമതല തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് കോവിഡ് വഴി നടപ്പാൻ കൽപ്പിക്കുക. ദൈവമനെ തിരഞ്ഞെടുത്തു എന്നതാണ് 18:19. പിതാവിനെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് വേണ്ടി ഭൗതിക നന്മകൾ നൽകുന്നതിന് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അവരെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പാത്യോപദേശത്തിലും പോറ്റി വളർത്തുക എന്നത് ദൈവ ഇഷ്ടമാണ്. എഫേസ്യർ 6:4. പൗലോസ് ഒരു ആത്മീയ പിതാവ് എന്ന നിലയിൽ വ്യക്തിപരമായി തെസ്സലോനിക്കരോട് ഇടപെട്ടിരുന്നു, നിങ്ങളിൽ ഓരോരുത്തരോടുകൂടെ വസിച്ചുകൊണ്ട് അപ്പൻ മക്കളോടെന്ന പോലെ പെരുമാറിയെന്ന് താൻ പറയുന്നു. വാക്യം 12, തിരക്കേറിയ മിഷണറി പ്രവർത്തനത്തിൽ താൻ വ്യാപൃതനായിരുന്നെങ്കിലും വിശ്വാസികളായി ആത്മീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സമയം കണ്ടെത്തിയിരുന്നു. പിതാക്കന്മാർക്കും ശുശ്രൂഷകന്മാർക്കും ഇതൊരു മാതൃകയായിരിക്കട്ടെ. ഇന്ന് തിരക്കുള്ള ലോകത്തിൽ മക്കളുമായിട്ടോ കുടുംബമായിട്ടൊക്കെ സമയം ചെലവിടാൻ കഴിയാത്ത ഒത്തിരി പിതാക്കന്മാരും മാതാക്കളും ഒക്കെ ഉണ്ട്. കുറെ കഴിയുമ്പോൾ അവർ വളരെ ദുഃഖിതരായിത്തീരുന്നു, അവരുടെ മക്കൾ നഷ്ടപ്പെടുന്നു, തലമുറകളെക്കുറിച്ച് വേദനിക്കുന്നു. ആത്മീയ ജീവിതത്തിലാണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും അതെ, മക്കളുമായിട്ട് സഭയിൽ ആത്മീയ മക്കളുമായിട്ട് ചിലവിടുവാൻ സമയം വേർതിരിക്കുക, അത് ഇത് നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. ദിനം പ്രതി ചെയ്തു വന്ന മൂന്ന് കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുന്നു. എ പ്രബോധനം, അക്ഷരാർത്ഥത്തിൽ അവരെ എൻകറേജ് ചെയ്യുക, പ്രോത്സാഹനത്തിന് പ്രേരിപ്പിക്കുന്ന ആശയമാണ് ഇതിനുള്ളത്. 2 കൊരിന്ത്യർ 8:4, റോമർ 12:8, സഭയുടെ ആധ്യാത്മിക പ്രവർത്തനത്തിൽ ഒരു ഘടകമാണ് ആത്മീയമായ പ്രോത്സാഹനവും കൈത്താങ്ങലും. ദൈവജനത്തിന് എപ്പോഴും ആവശ്യമാണ്. കർത്തൃദാസന്മാരെ, നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും വിശ്വാസികളെ ഇടിക്കുന്നത്, താഴ്ത്തുന്നത്, തകർക്കുന്നതായിരിക്കാറ്, അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരായി അവരെ മുന്നേ കൊണ്ടുവരുവാൻ ഉത്സാഹിക്കാൻ ഓർക്കുക. ബി, 1 പ്രബോധനമാണ്, 2 ഉത്സാഹിപ്പിക്കുക, കംഫോർട്ടിങ് അഥവാ ആശ്വസിപ്പിക്കുക. കഷ്ടങ്ങളിലും സങ്കടങ്ങളിലും പരസ്പരം സമാശ്വസിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ദൈവജനത്തിനുണ്ട്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടങ്ങളിലൊക്കെയും അവൻ, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. കൊരിന്ത്യർക്കെതിരെ 2:4 പൗലോസ് ഇത് പറയുന്നു. സി, സാക്ഷ്യം പറയുക, പ്രബോധിപ്പിക്കുക, ഉത്സാഹിപ്പിക്കുക. 3, സാക്ഷ്യം പറയുക, ഇതിന് അഭ്യർത്ഥിക്കുക, ആജ്ഞാപിക്കുക എന്നൊക്കെ അർത്ഥമാക്കാം. ലൂക്കോസ് 16:28, ജീവിതാനുഭവങ്ങളെ പങ്കുവെച്ചുകൊണ്ടുള്ള മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നാണ് ഇവിടുത്തെ ലക്ഷ്യം. ഒരു പിതാവിനെ പോലെ പൗലോസ് പ്രകാരം ചെയ്തതിൻ്റെ ലക്ഷ്യം എന്താണ്? തൻ്റെ ആത്മീയ സന്താനങ്ങൾ ദൈവത്തിന് യോഗ്യരായി നടക്കുക എന്നതായിരുന്നു തൻ്റെ ലക്ഷ്യം. പിതാവ് തൻ്റെ മക്കളെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നത് പോലെ സ്വർഗീയ പിതാവ് തൻ്റെ മക്കളുടെ ജീവിതത്തിലൂടെ മഹത്വം കൊള്ളുവാൻ അത്ര ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ടു, അത്യന്തം സന്തോഷിച്ചു എന്ന് യോഹന്നാൻ്റെ 2:4 കാണുന്നു. പൗലോസ് തെസലോനിക്കരെ ജീവിതത്തിൻ്റെ പെരുമാറ്റച്ചട്ടം അഭ്യസിപ്പിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓരോ വിശ്വാസിയും ദൈനംദിന ജീവിതത്തിലെ പ്രകാരം ദൈവത്തിന് യോഗ്യമായി നടക്കണമെന്ന് അഭ്യസിക്കണം. കൊലോസ്യർ 1:10, ഫിലിപ്പ്യർ 1:27, എഫേസ്യർ 4:1. യോഗ്യമാവണം എന്നതിന് തുല്യ പ്രാധാന്യം അല്ലെങ്കിൽ തുല്യ ഖനം എന്ന അർത്ഥം. ക്രിസ്തുവിൻ്റെ മാനദണ്ഡത്തിന് തുല്യരായി ഒരു ദിവസം തൻ്റെ നിത്യരാജ്യത്തിലും മഹത്വത്തിലും പ്രവേശിക്കുമെന്ന നിശ്ചയത്തോടെ അത്രേ നാം ഈ ലോകത്തെ ജീവിക്കേണ്ടത്. വളരെ ശ്രദ്ധിക്കണം, നാം ഒരു ദിവസം ഇടം വിട്ടു പോകേണ്ടവരാണ്. ആ വളരെ സത്താലുക്കളായി ജീവിക്കണം. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിനും ജീവിതശൈലിക്കും അനുയോജ്യമായ ഒരു പ്രായോഗിക ജീവിതമാണ് ദൈവം നമ്മിൽ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നമ്മുടെ വസ്ത്രധാരണം, ക്രയവിക്രയം, ധനം, സംസാരം, സാമൂഹ്യ ജീവിതം, വൈവാഹിക ജീവിതം, സഭാബന്ധം, ധാർമ്മിക ജീവിതം, ഇവയെല്ലാം ദൈവത്തിന് യോഗ്യമാണോ എന്ന് നാം തന്നെ സ്വയം ശോധന, സ്വയം ഒരു പരിശോധന, എപ്പോഴും നമ്മളൊരു നമ്മളെ തന്നെ കാണുന്ന ഒരു അനുഭവമായിരിക്കണം കൊണ്ട് വേണം ജീവിക്കുവാൻ. അത്യുത്കൃഷ്ടമായ ആദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവഗത പ്രകാരം പരിശുദ്ധാത്മ ശക്തിയിൽ അധിഷ്ഠിതമായ ഒരു മുന്നേറ്റമാണ് ക്രിസ്തീയ ജീവിതം. ആത്മീയ ശിശുക്കളെ പ്രകാരം വളർത്തിയെടുക്കുവാൻ കഴിയുമെന്ന് ഇവിടെ പൗലോസ് പ്രതിപാദിക്കുന്നു. ഒരു വ്യക്തി വീണ്ടും ജനിച്ചാൽ മാത്രം പോരാ, ഞാൻ ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവനായി ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകണം, വളരുവാനിടയാകണം. അതാണ് നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. അതിൽ കുറഞ്ഞ ഒരു ലക്ഷ്യം സഭയെ സംബന്ധിച്ച് പൗലോസിനില്ലായിരുന്നു. അതിനായി നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് താൻ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. നാം സുവിശേഷത്തിൻ്റെ ഗ്രഹവിചാരകന്മാരായിരിക്കണം. ദുരുപദേശം, അധാർമികത, വഞ്ചന എന്നിവയെ പാടെ വെറുത്ത് നാം സുവിശേഷമെന്ന സത്യവചനം പ്രസംഗിക്കണം. ആർദ്രതയുള്ള ഒരു മാതാവായി കരുതുന്ന ഒരു പിതാവായി ജനത്തിനിടയിൽ പെരുമാറണം. ജനത്തിനിടയിൽ അച്ചടക്കബോധം ഉളവാക്കേണ്ടത് അനിവാര്യമാണ്. നാം അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ വിശ്വാസികളോടുള്ള സ്നേഹത്തെയാണ് തെളിയിക്കുന്നത്. ആത്മാക്കൾ പറന്നു വീഴുന്ന ഇന്നത്തെ ആത്മീയ മണ്ഡലം അവർക്ക് വളരുവാൻ പറ്റിയ അന്തരീക്ഷമല്ലെങ്കിലും നാം അവരെ വളരുവാൻ അനുവദിക്കൂ.